Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
യദ്ദേവം കോ ദോഷസ്യ ഒന്നോട്ട് എന്താ ദോഷം? അതിന് ഇതിനെന്താ ദോഷം കാണുന്നത്? മറ്റു ആർക്കും ഇല്ലാത്ത ഒരു പ്രത്യേക അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഗുരുവായത്. നിങ്ങൾക്ക് എന്തായാലും ഇത്ര കണ്ണുകടി. കോ ദോഷ, അതിനെന്താ ദോഷം? നിനക്കില്ലാത്ത എനിക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണോ? അസൂയയാണോ? അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്. നിനക്കില്ലാത്ത എനിക്കുണ്ടെന്ന് പറയാൻ പാടില്ലേ? എനിക്കെങ്ങനെ ഒരു അനുഭവം? ആത്മദർശനം, ആത്മജ്ഞാനം, ആത്മാനുഭവം അങ്ങനെ ഒന്നുണ്ട്. അതൊഴികെ ബാക്കിയുള്ള അനുഭവങ്ങളൊന്നുമില്ല. അത് നിഷേധിച്ചു. എന്നെ സ്വീകരിക്കുന്നതിന് എന്താ കുഴപ്പം? ദൈവം കോ ദോഷസ്യ, അതെന്താ ദോഷം? പറയുന്നു, ഞാൻ വായമേവ ദോഷ, ദോഷമുണ്ട്. എന്താണോ ദർശന ശ്രവണാദികളെല്ലാം പൂർണ്ണമായും നിഷേധിച്ചിട്ട് വീണ്ടും ഒരു ദർശനത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ സംസാര അന്നിവിടുത്തി. ഈ ദർശന ശ്രവണാദികളാണല്ലോ ഈ സംസാരത്തെ ഇങ്ങനെ നിലനിൽക്കുന്നത്. എന്താ സുഷുപ്തിയിൽ സംസാരമുണ്ടോ? ഇല്ലല്ലോ. ആർക്കാ സംസാരം? അവിടെ ആരാ സംസാരി? ഇല്ല. ജാഗ്രതയിൽ അതൊക്കെ ഉള്ളത്. എന്തുകൊണ്ട് ഇവിടെ ദർശന ശ്രവണങ്ങളുണ്ട്? ഒരു കാര്യം ഉറപ്പാണ്, ദർശന ശ്രമങ്ങൾ എവിടെയുണ്ടോ അവിടെ സംസാരമുണ്ട്. ഞാനുണ്ട്, എന്റേതായ സർവ്വതുമുണ്ട്. അപ്പോൾ അവിടെ ജനന മരണങ്ങളെല്ലാം വരും, ബന്ധമോക്ഷങ്ങളെല്ലാം വരും. നിങ്ങൾ ദർശന ശ്രവണങ്ങളെ വീണ്ടും അംഗീകരിക്കുന്നു. നിഷേധിച്ചിട്ട് അംഗീകരിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? സംസാരത്തെ അംഗീകരിക്കുന്നു. അറിയും, അറിവും, അറിയുന്നവനും, അറിവിന്റെ വിഷയവും, ഇതും സംസാരമാണ്. ഭൂമാവും സംസാരത്തിൽ പെട്ടെന്ന് പോകും. അതെന്തുകൊണ്ട്? നിങ്ങളുടെ സിദ്ധാന്തമനുസരിച്ചിട്ടാണ്. എവിടെയെങ്കിലും ദർശന ശ്രവണാദികൾ ഉണ്ടെങ്കിൽ അവിടെ പ്രപഞ്ചാനുഭവമുണ്ട്, ദ്വൈതാനുഭവമുണ്ട്. അത് തന്നെ സംസാരം. അനുഭവമുണ്ടോ അവിടെ? ദ്വൈതമുണ്ട്. അത് തന്നെ സംസാരം. ഞാൻ അനുഭവിക്കുന്നു, ഞാൻ ദർശിക്കുന്നു, ഞാൻ സാക്ഷാത്കരിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഞാൻ ഉണ്ടായേ പറ്റും. സാക്ഷാത്കരിക്കാനും എന്തെങ്കിലും ഉണ്ടായാലേ പറ്റും. സംസാരം അനുവർത്തി, സംസാരം എങ്ങനെ നിവർത്തിക്കും? ഇവിടെ ഒരു ശിഷ്യ സംവാദ രൂപത്തിലാണ്. ഗുരുപക്ഷി എന്ന് പറയുന്നത് ശിഷ്യൻ തന്നെയാണ് ഗുരുവിനെ ചോദ്യം ചെയ്യുന്നത്. എന്തുകൊണ്ട്? ക്രിയാകാരക ഫലഭേദം ഈ സംസാരരീതി. ക്രിയാകാരക ഫലഭേദമാണ് സംസാരം. അറിവ് വന്നോ അവിടെ ഭേദം വന്നു. അറിയുന്നവൻ അറിവ് ചെയ്യണമെങ്കിൽ വിഷയം വേണമല്ലോ. അറിവിന്റെ വിഷയം ക്രിയാകാരക ഭേദ ഫലഭേദം വന്നു. ക്രിയ അറിയുക എന്ന് പറയുന്ന ക്രിയും കാരകം കർത്താവ് അറിയുന്നവൻ. പിന്നെ അറിവിനുള്ള ഉപായം മനസ്സാണെങ്കിൽ മനസ്സ് കരണകാരകം കർത്തൃകാരകം. അറിവിന്റെ ഫലം ഇവിടെ പറയുന്നത് എന്താണ്? സുഖം. ഞാൻ ആത്മാവിനെ അറിഞ്ഞു, അന്ന് മുതൽ സുഖമാണ്. പിന്നെ ദുഃഖമേ ഇല്ല, ദുഃഖം അറിയുന്നേ ഇല്ല. പ്രക്രിയക്കാരൊക്കെ ബലഭേദം ഒന്നല്ലോ. ഇതിനെ തന്നെ സംസാരം എന്ന് പറയുന്നു. എന്റെ സംസാരം വേറെ, നിന്റെ സംസാരം വേറെ. അങ്ങനെയുള്ളൂ. അത് ലോകത്തിലും അങ്ങനെയാണ്. ഒരുവന്റെ സംസാരം എന്റെ വേറൊരുവൻ. നിങ്ങളുടെ സംസാരം എന്ന് പറയുന്നത് കുറച്ച് ഉയർന്ന സംസാരമൊന്നും. എന്തായാലും അതവിടെ ഉണ്ട്. ആത്മീകത്വ ക്രിയാകാരക ഫലഭേദ സംസാര വിലക്ഷണ വിജയം പറയുന്നു. അത് ഇതിനെ നിങ്ങൾക്ക് സംസാരമൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ എന്താണോ ആത്മീകത്വമാണ്. ഇവിടെ ഞാൻ മറ്റൊന്നിനെ അറിയുന്നുണ്ട്. ആത്മാനം പശ്യതി എന്ന് പറയുന്നിടത്ത് വേറെ ആരെ അറിയുന്നില്ല. എന്നിൽ നിന്ന് അന്യമായി രണ്ടാമതൊരാളുണ്ട് അറിയുന്നിടത്താണ് ഈ സംസാരം എന്ന് പറയുന്നത്. ഞാൻ എന്റെ ശരീരത്തെ അറിയുന്നിരിക്കട്ടെ, അത് സംസാരമാണ്. ബാഹ്യമായ എന്തിനെങ്കിലും അറിയട്ടെ, അത് സംസാരമാണ്. ഇവിടെ പറയുന്നതല്ല, ഞാൻ ആത്മാനം പശ്യതി അഹം ഭൂമ, ഞാൻ ഭൂമാവാണ്, ആത്മാവാണ്, ബ്രഹ്മമാണ്, അതിനെ ഞാൻ ദർശിക്കുന്നു എന്നാ പറയുന്നത്. അതിന്റെ ജ്ഞാനം എനിക്കുണ്ടെന്നാ പറയുന്നത്. എന്റെ അപരോക്ഷ സാക്ഷാത്കാരത്തെ കുറിച്ചാ പറയുന്നത്. ഇതിലെങ്ങനെയാ സംസാരം വരുന്നത്? ഇനി സംസാരം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ സംസാര ശബ്ദത്തിന്റെ അർത്ഥം? ഇത് ബന്ധിക്കുന്നതല്ലല്ലോ, ഇത് മോചിപ്പിക്കുന്നതല്ലേ. സംസാരം അങ്ങനെയല്ല ബന്ധിപ്പിക്കുന്നത്, ബന്ധിപ്പിക്കുന്നത് മോചിക്കേണ്ടതുമാണ്. ഇവിടെ അങ്ങനെയൊന്നുമില്ലല്ലോ. ആത്മദർശനത്തിൽ ആത്മേകത്വേ, അവിടെ ദ്വൈതമില്ല. ക്രിയാകാരക ഫലഭേദ സംസാര വിലക്ഷണ. ഇവിടെ ആത്മദർശനത്തിന് നിങ്ങൾ പറയുന്നു ഞാൻ ആത്മദർശനം എന്ന് പറഞ്ഞു പറയുന്നു ഞാൻ ആത്മദർശനം. പക്ഷെ ഇത് സംസാര വിലക്ഷണമാണ് ഈ ഭേദം, ഈ അനുഭവം. അനുഭവത്തെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഇത് സംസാരമാണെന്ന് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഈ എന്റെ ആത്മദർശനം സംസാരത്തെ അവസാനിപ്പിക്കുന്നതാണ്, ജനനമരങ്ങളെ അവസാനിപ്പിക്കുന്നതാണ്. അപ്പൊ ഇത് സംസാര വിലക്ഷണമാണ്. അതുകൊണ്ട് ഇതിനെങ്ങനെ സംസാരം എന്ന് പറയാൻ പറ്റും? ഇത് ചേർന്ന ഈ സംവാദത്തിന്റെ നിർണയം വരികയാണ്. ഈ സംവാദം എന്ന് പറയുമ്പോ അതിന് ചോദ്യത്തിനും സമാധാനത്തിനും ഒരു സമാധാനം കാണും, രണ്ടിലും വരും. സിദ്ധാന്തത്തിന്റെ ചില അംശങ്ങളെ സ്വീകരിച്ചുകൊണ്ടായിരിക്കും ചോദ്യം, ചില അംശങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു, അത് പൂർണ്ണമല്ലെന്നേ പറയുന്നു. എന്നാ ആത്മനോ നിർവിശേഷേകത്വ അഭ്യുമേ സിദ്ധാന്തം പറയും. ഇവിടെ ഭൂമ നിർവിശേഷേകമാണ്, ഒരു തരത്തിലുള്ള ദർശനവും ഇല്ലാത്ത നിർവിശേഷമായ ഏകമാണ്. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിദർശനാദി ക്രിയാകാരക ഫലഭേദാഭ്യൂമസ്യ, അവിടെ ജ്ഞാനം, ജ്ഞാന ഉള്ളവൻ ജ്ഞാന ഉണ്ടാകുന്ന പ്രക്രിയ, ജ്ഞാനഫലം, ക്രിയാകാരക ഫലഭേദം, ഇതെല്ലാം ഇവിടെ പറയുന്നത് ആത്മജ്ഞാനം എന്നും മറ്റും പറയുന്നത് എന്താണ്? ആലങ്കാരികമായി പറയുന്നതാണ്, ശബ്ദമാത്രത്വമാണ്. കേവല ശബ്ദം മാത്രമേ ഉള്ളൂ. സുഷുപ്തി എന്താണ്? ജാഗ്രത സമുദ്രത്തിൽ, ജാഗ്രത്തിൽ സുഷുപ്തി എന്ന് പറയുന്നത് കേവല ശബ്ദം മാത്രം. അങ്ങനെയല്ല സുഷുപ്തി, ഞാൻ അറിഞ്ഞാണ്. എന്താ ഇപ്പൊ നിങ്ങൾ സുഷുപ്തിയിലാണോ? ഇപ്പൊ സുഷുപ്തി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ലല്ലോ. നിങ്ങൾ അനുഭവിക്കാത്ത ഒന്നിനെ കുറിച്ച് ഇപ്പൊ എത്രയൊക്കെ വർണ്ണിച്ചു പറഞ്ഞാലും ശരി, അതാകത്തില്ല. അതൊരിക്കലും അതാകത്തില്ല. പാൽപ്പായസം കുടിക്കുന്നു, ജാഗ്രതയിലാണ് കുടിക്കുമ്പോൾ വർണ്ണിക്കുക, ഇത് വളരെ മധുരമുള്ളതാണ്, ശ്രേഷ്ഠമാണ്. ഇനി അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞും മറ്റൊരു ജാഗ്രതയിലും അതിനെ വർണ്ണിക്കാം. കാരണം അതൊരു ജാഗ്രത സംഭവിച്ച കാര്യം. അവിടെ ക്രിയാകാരക ഫലഭേദങ്ങളെല്ലാം ഉണ്ടായിരുന്ന ഒരു അനുഭവമാണ്. അതിനെ വീണ്ടും നമുക്ക് എത്ര വേണമെങ്കിലും വർണ്ണിക്കാം, ദോഷമില്ല. പക്ഷെ ഇതെല്ലാം അസ്തമിച്ചിടത്ത് ജീവഭാവം പോലും അസ്തമിച്ചിരിക്കുന്ന ഒന്നിനെ കുറിച്ച് എങ്ങനെ ജാഗ്രത പറയാൻ പറ്റും? വ്യവഹാരം അസംഭവമാണ്. അതിനെക്കുറിച്ച് ഒന്നും സാധ്യമല്ല. ഒന്നും സാധ്യമല്ലാതെ വരുമ്പോൾ നമ്മൾ തോറ്റ് പിന്മാങ്ങുന്നിടത്താ പറയുന്നത്. ഒന്നും അറിയില്ല, അറിവില്ല, ഒന്നും പറയാൻ കഴിയില്ല എന്നറിയ. അതുപോലെയാണ് ഭൂമ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുന്നു ആത്മദർശനം എന്ന് പറയുന്നു. ആത്മദർശനം എന്ന് പറഞ്ഞു ശബ്ദം മാത്രം, ജാഗ്രതയിൽ പ്രയോഗിക്കുന്ന ഒരു ശബ്ദം ഒന്ന് മാത്രം എടുത്താണ്. അതിനപ്പുറം അതിനെക്കുറിച്ചൊന്നും പറയാൻ സാധ്യമല്ല. ആ ശബ്ദപ്രതീതിയിൽ ഒരാൾക്ക് പ്രതീതമാകുന്നതാണ് ക്രിയാകാരക ബലഭേദം, സംസാരം, മറ്റും. അതിനുപോലെ ശബ്ദത്തിന്റെ തലത്തിലെത്താൻ ഈ ജാഗ്രത പറയുമ്പോൾ എന്നുവെച്ചാൽ ശബ്ദാർത്ഥമായിട്ടല്ല പറയുന്ന എന്നർത്ഥം, ശബ്ദലക്ഷ്യമായിട്ടാണ് പറയുന്നത്. അതാണ് കേവല ശബ്ദം എന്ന് പറയും. ശബ്ദത്തിന് അതിനുമായിട്ട് നേരിട്ട് ബന്ധമൊന്നും, ശബ്ദമാത്രത്വ. നമ്മുടെ ആ വിഷയത്തെ ശിഷ്യൻ വിടുന്ന കൂട്ടത്തിലല്ല, വീണ്ടും അതിനെക്കുറിച്ച് പലതും പറയാനും ചിന്തിക്കാനും ഉണ്ട്. ദർശനാദി ക്രിയാകാരക ബലഭേദാഭ്യൂഹം അല്ലേ? അത് സാറിന് പറയാറുണ്ട്. ശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശബ്ദം മാത്രമാണ്. ശാസ്ത്രം ഗുരുപദേശമാണ്, ആയിക്കോട്ടെ, പക്ഷേ ശബ്ദമല്ലാതെ ഇതെന്താ? അർത്ഥമുള്ള ശബ്ദമല്ലേ എന്ന് ചോദിക്കും. ആണ്, പക്ഷെ അർത്ഥത്തിനുള്ള വിലയില്ല. കാരണം ഇവിടെ എന്തിനെ കുറിച്ചാണോ പറയുന്നത്, അത് ശബ്ദാർത്ഥമല്ല. ഏതാണോ ശബ്ദാർത്ഥമായിരിക്കുന്നത് അതല്ല അത്. അതുകൊണ്ട് പറയുന്നത് എന്താണ്? ശബ്ദലക്ഷ്യമാണ്. ശബ്ദത്തിന്റെ ഉപയോഗം എന്താ? അർത്ഥത്തെ ഗ്രഹിക്കുക എന്നുള്ളതാണ്. പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് കാലിൽ ഒരു ജീവിയെ നമ്മളെ ഗ്രഹിക്കണം. അതാണ് ശബ്ദത്തിന്റെ പ്രയോജനം. സർവത്ര ശബ്ദം പ്രയോഗിക്കുന്നത് അർത്ഥഗ്രഹണത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ശബ്ദം പ്രയോഗിക്കുകയും അർത്ഥം ഗ്രഹിക്കാൻ കഴിയാതെ വന്നാലോ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോ ഇത്രേ പറയാൻ പറ്റും, കേവലം ശബ്ദം മാത്രം എന്നേ പറയാൻ പറ്റും. ഭൂമാവിനെ കുറിച്ച് പറയുമ്പോ എന്താ, ഭൂമ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥമാണോ അത്? അല്ല. പിന്നെ ഈ ശബ്ദമൊന്നും കേവല ശബ്ദം, ഇവിടെ അർത്ഥത്തിന് ഒരു പ്രസക്തിയില്ല. കാരണം അതല്ല അതിന്റെ അർത്ഥം. അതുകൊണ്ട് ആത്മാവ്, ബ്രഹ്മം, ഭൂമ, ഇത്തരം ശബ്ദങ്ങൾക്കെല്ലാം ഉള്ള ഇതാണ്. കാരണം അവിടെ സർവത്ര പറയുന്ന എന്താണ്, ഇതിന്റെ വാച്യാർത്ഥത്തെ സ്വീകരിക്കാൻ ഒക്കത്തില്ല, ലക്ഷ്യത്തെ സ്വീകരിക്കണം. അത് വാച്യമല്ലാത്തതാണ്. ഇതിന്റെ ഈ ശബ്ദം എന്താ? അത് ശബ്ദം മാത്രം, അർത്ഥസഹിതമായ ശബ്ദമല്ല ഇത്. അവിടെ അർത്ഥം ആവശ്യമില്ല, അവിടെ അർത്ഥത്തിന് പ്രയോജനമില്ല. ആത്യന്തികമായി എന്തിനെയാണോ ശബ്ദത്തിലൂടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് അർത്ഥമാണ്. അങ്ങനെ ഇവിടെ ചെന്നെത്തും ഈ ശബ്ദ പ്രയോഗം. ഇങ്ങനെ ഓരോ വികല്പങ്ങളെയും നിഷേധിക്കുന്നതിലൂടെ ഭൂമ എന്ന് പറയുന്ന സ്വസ്വരൂപത്തിൽ വരുന്ന വികല്പങ്ങളെ നിഷേധിക്കുന്നതിലൂടെ, മിഥ്യാധാരണകളെ നിഷേധിക്കുന്നതിലൂടെ, വിപര്യത്തെ നിഷേധിക്കുന്നതിലൂടെ, അതുമാത്രമേ ശബ്ദം കൊണ്ട് സാധ്യമാകൂ. ധനാത്മദർശനം എന്ന് പറയുന്നത് അസ്വസ്ഥരൂപത്തെ സംബന്ധിച്ചുള്ള അജ്ഞാനാദി ദോഷങ്ങളെ നിരാകരിക്കുന്നു. അതിന് മാത്രമേ ഉള്ളു ശബ്ദം പറയുന്നത്. പിന്നെന്താ ശൂന്യമാണോ? അവിടെ ഏത് ശബ്ദവും പ്രയോഗിക്കാം. ശൂന്യമെന്നോ സത്തെന്നോ ഏത് ശബ്ദം പ്രയോഗിച്ചാലും വ്യത്യാസമില്ല. എന്തുകൊണ്ട്? ശബ്ദാർത്ഥമാണ്. ആനന്ദമൊന്നും പ്രയോഗിക്കാം, ദോഷം എന്തുകൊണ്ട്? അതൊന്നും ശബ്ദാർത്ഥമല്ല. ഏത് ശബ്ദത്തിനും അതിനെ പറയാം. ശബ്ദങ്ങളെല്ലാം എന്താണ് അവിടെ? അതിന് ശബ്ദത്തിന്റെ നിലയും ശബ്ദാർത്ഥത്തിന്റെ നിലയിലെ ശബ്ദം മാത്രം. അന്യദർശനാദ്യ അഭാവോക്തിപക്ഷേപി എത്ര ഇതി അന്യെന്ന പശ്യതി വിശേഷനെ അനർത്ഥകേ സ്യാതാം ഇതി. ശിഷ്യം വളരെ സൂക്ഷ്മമായി ചിന്തിക്കണം. എന്ന് വെച്ചാൽ എത്ര മാത്രം ചിന്തിക്കാൻ മാത്രം ചിന്തിക്കുകയും ചിലപ്പോൾ നമുക്ക് അതിനോടൊപ്പം പോകാൻ എത്താൻ കഴിഞ്ഞില്ലെന്ന്. ശിഷ്യന്റെ ബുദ്ധി ചിന്ത എത്തിച്ചേരുന്നിടത്തോളം നമുക്ക് എത്താൻ കഴിഞ്ഞില്ലെന്ന്. പക്ഷെ അത്രമാത്രം ചിന്തിക്കുകയാണ്. ചിന്തിക്കണമല്ലോ, ചിന്തിച്ചൊന്നിനും വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. എന്തൊക്കെ വെളിപ്പെട്ടിട്ടുണ്ടോ അതിനെയൊക്കെ നിരാകരിക്കാൻ വേണ്ടിയിട്ടാണ് ചിന്തിക്കുന്നത്. ഇപ്പൊ വേണ്ടതിലധികം വെളിപ്പെട്ടിട്ടുണ്ട് ബുദ്ധിക്കകത്തുണ്ടെന്നത്, അതിനെ നിരാകരിക്കണം. അന്യദർശനാന്തി അഭാവോക്തി പക്ഷേപി എന്ന് പറയുന്നു. ആത്മദർശനം മറ്റൊന്നും ദർശിക്കാതിരിക്കുക. അവിടെ ഒന്നുണ്ട്, എന്തോ ഒന്നുണ്ട്, അതിന് ദർശനം എന്ന് പറയും. മറ്റൊന്നിനെയും ദർശിക്കുന്നില്ല. സുഷുപ്തിയെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഒന്നുണ്ട്, മറ്റാരുമില്ല, താൻ തന്നെ ഉണ്ടായിരുന്നു, താൻ തന്നെയാണ് സുപ്തനായിരുന്നു. അതേസമയം മറ്റൊന്നും അവിടെ ഇല്ല. അന്യദർശനാദ്യ അഭാവം ഇത് പറയുന്നു. ഭൂമാവിനെ കുറിച്ച് അതാ പറയുന്നു. അന്യദർശനങ്ങളൊന്നും അവിടെ ഇല്ല, ഭൂമ മാത്രം, സ്വസ്വരൂപം മാത്രം, സുഹൃത്തി പോലെ എന്ന് പറയാം. എത്ര ഇതി അന്യന്ന പശ്യത്തി വിശേഷനാണ് മറ്റൊന്നുമില്ലെങ്കിൽ പിന്നെ എത്ര എവിടെ എന്നിങ്ങനെ പറയാൻ പറ്റും. അതൊരു ആധാരത്തെ കാണിക്കും. അന്യത്തിൽ നാം എന്ന് പറയാൻ പറ്റും, അന്യത്തില്ലെങ്കിൽ ഉള്ളതുകൊണ്ടല്ലേ നാം എന്ന് പറയുന്നു. അന്യത്തെക്കുറിച്ചുള്ള ബോധം എവിടെ ശേഷിക്കുന്നോണ്ടാ പറയുന്നത് അന്യത് നാം. അന്യത്തെന്നുള്ള ബോധമില്ലെങ്കിൽ പിന്നെ എങ്ങനെ അതിനെ നിഷേധിക്കാം? എവിടെയെങ്കിലും ഒന്നിന്റെ അസ്തിത്വത്തെ സ്വീകരിക്കുമ്പോഴാണ് അതിനെ നിഷേധിക്കാൻ പറ്റുന്നത്. ഇവിടെ സുഷുപ്തി സ്വപ്നമില്ല എന്ന് പറയുന്നു. സ്വപ്നത്തിനൊരു അസ്തിത്വം ഉണ്ട്, ഉള്ളതുകൊണ്ട് അതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റുന്നു. അതൊരനുഭവ വിഷയമാണ്, അതുകൊണ്ടാണ് നിഷേധിക്കാൻ പറ്റുന്നത്. ഇവിടെ പറയുന്നു ദർശനം ഒന്നുമില്ല അവിടെ. അങ്ങനെയാണെങ്കിൽ പിന്നെ എത്ര എന്നങ്ങനെ പറയാൻ പറ്റും? അന്യന്ന പശ്യതി നിങ്ങളിതൊക്കെ എവിടെ കാണുന്നു എന്ന് ഞാനിവിടെ ഇവിടെ എവിടെ ഇവിടെ എവിടെയാണ് കാണുന്നത്? എന്താ ഈ ദേശത്താണോ, ഈ കാലത്തിലാണോ, എവിടെയാണ് ഇത് കാണുന്നത്? അവസാനം പറയേണ്ടി വരും. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചെന്നാൽ അവസാനം പറയേണ്ടി ഇതെല്ലാം കാണുന്നത് ഈ ജാഗ്രത് പ്രജ്ഞയിലാണ്. എത്ര അന്യത് പശ്യതി, ഈ ജാഗ്രത് പ്രജ്ഞയിൽ ഇതെല്ലാം കാണുന്നു. പ്രജ്ഞയിലാണ് ഇതെല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ജാഗ്രത് പ്രജ്ഞ എന്ന് പറയുന്ന ഒരു ആധാരം അവിടെയുണ്ട്. ഇനി ഭൂമാവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ എത്ര എന്നെങ്ങനെ പ്രയോഗിക്കാൻ പറ്റും? എന്താ അവിടെ ഈ ജാഗ്രത് പ്രജ്ഞയുണ്ടോ? ഇല്ലല്ലോ. ജാഗ്രത് പ്രജ്ഞയുണ്ടെങ്കിൽ ഈ ജാഗ്രത് നാമരൂപങ്ങളെല്ലാം അവിടെ കാണും. പിന്നെ അവിടെ എങ്ങനെ എത്ര എന്ന് പറഞ്ഞു? ജാഗ്രത് പ്രജ്ഞയും അന്യത് പശ്യതി എന്ന് അങ്ങനെ പറയാൻ പറ്റും? എന്താ ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പൊ പറയാൻ പറ്റുമോ അന്യത് പശ്യതി എന്ന്? സാധ്യമല്ല, എന്തുകൊണ്ട്? ഇവിടെ എല്ലാം കാണുന്നുണ്ട്, എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭൂമാവിനെങ്ങനെ അന്യത് പശ്യതി എന്ന് പറയാൻ? അന്യത്തിനെ കുറിച്ചുള്ള ബോധം വേണ്ടേ? ഇല്ലാതെ അന്യത്തിനെങ്ങനെ നിഷേധിക്കാൻ പറ്റും? ഒന്നിനെ അറിയാതെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? അതുകൊണ്ട് ഈ പറയുന്നതൊക്കെ അസംബന്ധമാണോ? ഇതിജ വിശേഷന് അനർത്ഥകേ സ്യാതാം ഇതി ചെയ്ത് നിങ്ങളീ പറഞ്ഞു പറഞ്ഞു വരുന്നതൊക്കെ വെറും അബദ്ധമാണ്, ബോധ്യം വരാത്ത കാര്യങ്ങളാണ്. എന്തെങ്കിലും ഒന്നിനെ സ്വീകരിക്കണമെങ്കിൽ ആദ്യം ബുദ്ധിക്ക് ബോധ്യം വരണ്ടേ? കേവല വിശ്വാസത്തിൽ ഏതുവരെ എത്ര വരെ സ്വീകരിക്കും? അത് സാധ്യമല്ലല്ലോ. ദൃശ്യദേഹി ലോകത്ര ശൂന്യഗ്രഹ അന്യന്ന പശ്യതി ദുഃഖേ സമ്പാദിയും ആത്മാനന്ദ എത്ര അന്ന പശ്യതീതി ഗമ്യതി. സാധാരണ പറയുന്നു ലോകത്തിൽ ഒരു വീട്ടിൽ അകത്ത് പോയി നോക്കിയിട്ട് പറയുന്നു ശൂന്യഗ്രഹ അന്യൻ, ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ആ വീട്ടിൽ വീട്ടു സാമാനങ്ങളൊന്നും ഇല്ലെന്നാണ്. അവിടെ കട്ടിലല്ല, മേശയില്ല, കസേരയില്ല, ഇതൊക്കെ ഇല്ലെന്ന് പറയുന്നു. ആ മുറി അങ്ങനെ നിലനിൽക്കുന്നതിന് ആവശ്യമുള്ള സാധനങ്ങളില്ലെന്ന് പറയുന്നു. തൂണില്ലെന്ന് പറയുന്നുണ്ടോ? താൻ മുറിക്കാത്തേക്കല്ലേ താനില്ലെന്ന് പറയുന്നുണ്ടോ? അന്യന്ന പശ്യതി ദുഃഖത്തെ, എന്തിനേക്ക് നമ്മൾ അംഗീകരിക്കേണ്ടി വരുന്നു? സമ്പാദി നാം, ആ വീട്ടിന് താങ്ങിയിരിക്കുന്ന തൂണ് തുടങ്ങിയവ, ആത്മാനം കാണുന്നവൻ എന്ന പശ്യതി, അങ്ങനെ ഇല്ല എന്നല്ല പറയുന്നത്. എന്നാ പശ്യതീന കാണുന്നില്ലെന്നല്ല. എവിടെയെങ്കിലും ഒന്നിനെ നിഷേധിക്കുന്നിടത്തും ഒന്നിനെ അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ ഇഹാപിച്ചേ, അതുപോലെ ഇവിടെയാകാം. ഭൂമാനാന്യ പശ്യതി എന്ന് പറയുമ്പോൾ അവിടെ വേറെ എന്തൊക്കെ ഉണ്ട് അതിനെ അംഗീകരിക്കുന്നു. എന്നാണെങ്കിലോ അതല്ല, ഇതെല്ലാം നേരത്തെ വിശദീകരിച്ചാണ്. സദേവ സൗമീതമഗ്രാസി ഏകമേവാദേരി അദ്വിതീയം സദത്വം, അവിടെ പറഞ്ഞ കാര്യങ്ങളാണ്. ആ സംസ്കാരത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇവിടെ വീണ്ടും ശിഷ്യൻ ചോദ്യങ്ങളെ കൊണ്ടുവരികയാണ്. തത്വമസിയിൽ പറഞ്ഞ സമാധാനങ്ങളാണ് ഇതിനും സമാധാനം എന്ന് പറഞ്ഞ് തത്വത്തെ അടുത്ത് വീണ്ടും ഇവിടെ വിശദീകരിക്കുകയാണ്.